بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد نمر سورة المطففين അല്ലെങ്കിൽ سورة ويل للمطففين വൈലുല്ലിൽ മുത്തഫിഫീൻ. ഈ സൂറത്തിന്റെ പേര് ഒന്ന് വൈലുല്ലിൽ മുത്തഫിഫീൻ, മറ്റൊന്ന് സൂറത്തുൽ മുത്തഫിഫീൻ. മുത്തഫിഫീൻ അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുവാൻ അദ്ദേഹം പിന്നെ യമനിലെ ദൗസ് ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. ദൗസ് ഗോത്രത്തിൽ നിന്നും തുഫൈൽ ഇബ്ൻ അംറിനി ദൂസി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മക്കയിലേക്ക് വന്നപ്പോ, പിന്നെ മക്കയിൽ ഈ അടിയന്തരാവസ്ഥ പോലെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പാടില്ല. അതേപോലെ തന്നെ വിദേശികളായ ഏതെങ്കിലും ആളുകൾ മക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേശികൾ വേഗം അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ആ വിദേശികൾ എന്ത് ചെയ്യുന്നു, ഇസ്ലാമസമ്മതങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കും. അപ്പോ പിന്നെ ഇങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പുത്തനവാദി, അയാളെ കേട്ടുപോകരുത്, കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ തുഫൈൽ ഇബ്നു അംറിനെ ദൂസിയെ കുറേശികൾ പറഞ്ഞ് പറ്റിച്ച്. അപ്പൊ തുഫൈൽ ഇബ്നു അംറു ദൂസി പിന്നെ ചെവിയിൽ പരുത്തി തിരികിയിട്ടാണ് പിന്നെ മക്കത്ത് കൂടി നടക്കുന്നത്, കാരണം അതുപോലെ കേട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതായിട്ട് തുഫൈൽ ഇബ്നു അംറിനെ ദൂസി കണ്ടു. അപ്പൊ നമുക്ക് കാണാം, കേൾക്കാൻ പറ്റൂല, കാരണം ചെവിട്ട് പരുത്തി അങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. ഏതായാലും തുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട്, നിസ്കാരം കണ്ട്, അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിലെന്തോ വിഷയമുണ്ട്. അദ്ദേഹം പരുത്തിയൊക്കെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ട് ഖുർആനത്ത് കേട്ടപ്പോ തുഫൈലിന് മനസ്സിലായി സത്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട് തുഫൈൽ ഇബ്നു അംറിനെ ദൂസി അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, യമനിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ദൗസ് ഗോത്രത്തിൽ പോയിട്ട് ദൈവത്തെ നടത്താൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം യമനിലേക്ക് തിരിച്ചുപോയി, അവിടെ ദഅവത്ത് നടത്തി. ആ ദഅവത്തിന്റെ ഒരു ഫലമാണ് അബു ഹുറൈറ റളിയല്ലാഹു തആലന്റെ പിൽക്കാലത്ത് അബു ഹുറൈറ റളിയല്ലാഹു തആലനു ഇസ്ലാമിനെ ഉൾക്കൊണ്ട് മദീനയിൽ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഖൈബറിലാണ്, ഖൈബർ യുദ്ധത്തിന് പോയിക്കൊണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായിരുന്നു അന്ന് മസ്ജിദ് നബവിയിൽ ഇമാം എന്നിരുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ വന്നപ്പോൾ മഗ്രിബ് നമസ്കാരമാണ്. ആ മഗ്രിബ് നമസ്കാരത്തിൽ ഞാൻ കേട്ട ഖുർആൻ പാരായണം വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്താണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്താണ്. ആ സൂറത്താണ് ഞാൻ ആദ്യമായിട്ട് മദീനയിലെത്തിയപ്പോൾ മസ്ജിദ് നബവിയിൽ നമസ്കാരത്തിൽ കേൾക്കുകയുണ്ടായത് എന്ന് അബു ഹുറൈറ പറഞ്ഞു. അബു ഹുറൈറ പിന്നെ അവിടെ നിന്നില്ല, അദ്ദേഹം ഖൈബറിലേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം പിന്നെ ഇസ്ലാമിനെ പ്രഖ്യാപിക്കാനുണ്ടായത്. അലാ കുല്ലിൻ, ഇവിടെ ഈ സൂറത്തിന് വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന പേരുണ്ട് എന്നതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു തെളിവാണെന്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആലനു ഈ സൂറത്ത് കേട്ട സംഭവം. അതേപോലെ ഈ സൂറത്തിന് മറ്റൊരു പേരാണ് മുത്തഫിഫീൻ. മുത്തഫിഫീൻ ചിലത് സൂറത്ത് തത്ഫീഫ് എന്നും ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വൈലുള്ളിൽ മുത്തഫിഫീൻ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻഷാല്ല എന്താണ് അതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. ഈ സൂറത്ത് എവിടെ അവതരിച്ചു എന്നതിൽ ചില സംസാരങ്ങളുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ രണ്ട് രീതിയിലാണ്. അതിന്റെ അവതീർണം നോക്കിയാൽ ഒന്ന് എന്താണ്, മക്കിയത്തായ സൂറത്തുകൾ, മക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മക്കയിൽ അവതീർണമായ സൂറത്ത്. മറ്റൊന്ന് മദനിയത്ത്, മദീന കാലഘട്ടത്തിൽ, സ്വലാത്തുൽ മദങ്ങളുടെ മദീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മദീനയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സൂറത്തുകൾ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് സൂറത്തുകൾ. സൂറത്തുൽ മുത്തഫിഫീൻ അത് മക്കിയത്താണോ അതല്ല മദനീയത്താണോ? ചിലര് ഇതിനെ മദനീയത്താണ് എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് സൂറത്തുൽ മുത്തഫിഫീൻ. ചിലര് പറഞ്ഞു അതല്ല, ഇത് മക്കയിൽ അവതീർണമായ സൂറത്താണ്, മക്കയിൽ അവതീർണമായ സൂറത്താണ്, അതുകൊണ്ട് ഇത് മക്കിയത്താണ്. അവരത് പറയാൻ കാരണം, മക്കയിൽ അവതീർണമായ സൂറത്ത് എന്ന് പറയാൻ കാരണം, ഈ സൂറത്തിൽ പരലോക വിശ്വാസമാണ് പ്രധാനമായിട്ട് ഊന്നണത്. വിസിഫ്യ സൂറത്തിന്റെ ഒടുക്കത്തിൽ അവസാന ഭാഗങ്ങളിലുണ്ടല്ലോ, പിന്നെ ബൗദ്ധ വിശ്വാസികൾ മുസ്ലിമീങ്ങളെ നോക്കി ഗോഷ്ഠി കാണിക്കുകയും അതേപോലെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? അത് മദീനത്തല്ല, മക്കത്താ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആയത്തുകളെ മുഖവിലൊക്കെ എടുത്ത് ഈ സൂറ മക്കിയത്താണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, ഈ സ്വഭാവം ഉണ്ട് സൂറത്തിന്റെ തുടക്കഭാഗം. ഇതെന്താ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചാണ്. അത് കൂടുതലുണ്ടായിരുന്ന എവിടെയാണ്? മദീനയിലാണ്. അതുകൊണ്ട് മദീന കാലഘട്ടത്തിലാണ്. ചില തഫ്സീറുകളിൽ ഈ സൂറത്ത് മക്കത്തിന്റെയും മദീനത്തിന്റെയും ഇടയിലാണ് അവതീർണമായത്. മക്കത്തുമല്ല മദീനത്തുമല്ല, മക്കയുടെയും മദീനയുടെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ നാളുകളിലാണ് അവതീർണമായത്. സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ രോഗം ഉണ്ടല്ലോ, എന്താണത്? ബിസിനസ്സിൽ തത്ഫീഫാണ്, അതായത് ചൂഷണം. ചൂഷണം ബിസിനസ്സിൽ ചൂഷണം മക്കത്തും ഉണ്ടായിരുന്നു, മദീനത്തും ഉണ്ടായിരുന്നു. അന്ന് അന്ന് മദീന അല്ല, അന്ന് യസ്രീബാണ്. യസ്രീബിലും പിന്നെ ബിസിനസ്സിൽ ചൂഷണം ഉണ്ടായിരുന്നു. എവിടെയുണ്ടായിരുന്നു? മക്കത്തും ഉണ്ടായിരുന്നു, മക്കത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയുടെയും മദീനയുടെയും ഇടയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. മക്കിയത്താണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല, മദനീയത്താണെന്ന് പറഞ്ഞാലും അതിലെന്തില്ല, തെറ്റില്ല എന്നുള്ളടത്താണ് പല പണ്ഡിതന്മാർ. ചില പണ്ഡിതന്മാർ പറഞ്ഞ സൂറത്തിന്റെ തുടക്ക ഭാഗമൊക്കെ മദനീയത്താണ്, അവസാനത്തെ എട്ട് ആയത്തുകളാണ് മക്കിയത്ത്, അവസാനത്തെ എട്ട് ആയത്തുകൾ മക്കയിൽ അവതീർണമായതാണ്, സൂറത്തിന്റെ തുടക്ക ഭാഗം മദീനയിൽ അവതീർണമാണ്. കാരണം സൂറത്തുൽ ബഖറയുടെയും സൂറത്ത് അങ്കബൂത്തിന്റെയും ഇടയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. സൂറത്ത് ബഖറ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി, സൂറത്തിൽ അങ്കബൂത്തിന് ശേഷമാണ് ഈ സൂറത്തിന്റെ അവതീർണത എന്നാണ് പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 86-ാമത് അവതരിപ്പിച്ച സൂറത്താണ് ഇത്, സൂറത്തുൽ മുത്തഫിഫീൻ. 86-ാമത് ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ മുത്തഫിഫീനാണ്. ഏതായാലും അത് പിന്നെ നമുക്ക് വിഷയം മക്കത്ത് മക്കയത്തായ സൂറത്തായാലും മദനീയത്തായ സൂറത്തായാലും ഇതിന്റെ ഉള്ളടക്കാണ് വിഷയം, ഉള്ളടക്കാണ് നമ്മുടെ വിഷയം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന പലരും ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത് അന്ന്. അബൂ റാഫിയ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ തന്നെ കഅബ് ബിനുൽ അഷ്റഫ്, അതേപോലെ അബു ജുഹൈന അംബർ, ഇവരൊക്കെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ബിസിനസ് ചെയ്യുന്നവരിൽപ്പെട്ട ആളുകളായിരുന്നു അന്ന്. അവരുടെ ചരിത്രത്തിൽ അങ്ങനെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അബു ജുഹൈന, അയാളെ പേര് അമ്ര എന്നാണ്, അമർ. ഇയാൾക്ക് രണ്ട് അളവ് പാത്രം തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. രണ്ടളവ് പാത്രം ആളുകളോട് അളന്നു വാങ്ങുമ്പോൾ വലിയ അളവ് പാത്രം, ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോൾ ചെറിയ അളവ് പാത്രം. മനസ്സിലായണ്ട? അന്ന് അളവ് പാത്രമുണ്ട്, തൂക്കമുണ്ട്. മക്കയിലൊക്കെ തൂക്കാണ്, മദീനയിൽ അളവാണ്. അളവ് പറഞ്ഞാൽ ഏതുപോലെ അളക്കണ ഉപകരണങ്ങൾ പറഞ്ഞി, പറ അല്ലേ, നാരായം, പിന്നെ നാരായന്നല്ല അറിയാം, ഇടങ്ങായി എന്ന് പറയും, ഇടങ്ങായി എന്ന് പറയും, പറ അടങ്ങായി, പിന്നെ സേറ് അല്ലേ, കാസേറ് അരിസേർ എന്നൊക്കെ പറയില്ല, ഇതൊക്കെ അളവാണല്ലോ. അളവാണ് മദീനയിൽ അതായിരുന്നു വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാഉൻ നബവി, മുദ്ദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുദ്ദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഴ്, ഇതൊക്കെ അളവ് പാത്രങ്ങളാണ്. അതാണ് അന്ന് മദീനയിൽ വിരാജിതമായിരുന്നത്. മക്കത്തൊക്കെ വസിൻ തൂക്കായിരുന്നു, നമ്മളിപ്പോ 1 കിലോ 2 കിലോ തൂക്കായിരുന്നു. ഏതായാലും ഈ അബൂ ജുഹൈന എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ടളവ് പാത്രം തന്നെ ഉണ്ടായിരുന്നു. ആളുകളോട് അളന്നു വാങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് വാങ്ങും, അളന്നു കൊടുക്കുമ്പോൾ ചെറിയ അളവ് പാത്രത്തിൽ അളന്നു കൊടുക്കുകയും ചെയ്യും. ഈ സ്വഭാവമുള്ള ആളുകൾ അന്ന് മക്കത്തുണ്ടായിരുന്നു, മദീനത്തും ഉണ്ടായിരുന്നു, മക്കത്തും മദീനത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പിന്നെ ഈ ഒരു രോഗത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, രോഗത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൽ ചൂഷണ മനസ്ഥിതി, അങ്ങനെ പിന്നെ ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതി, അത് തികഞ്ഞ അന്യായമാണ്. അതിനെ പല സൂറത്തുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട് പല സൂറത്തുകളിലും. അതിലൊരു സൂറത്താണ് ഇവിടെ നമ്മളുടെ മുന്നിലുള്ളത്. ഇൻഷാല്ല നമുക്ക് മറ്റ് സൂറത്തുകളെ കുറിച്ച് ഇവിടെ പരാമർശിക്കാം. തയ്യബ്, സൂറത്ത് തുടങ്ങുന്നത് വൈലുല്ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ അല യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. വൈലുൻ നമുക്ക് വന്നാണ് വൈലുൻ എന്നുള്ള പ്രയോഗം, എവിടെ വന്നേ? വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ, അവിടെ വന്നാണ്. അവിടെ നമ്മൾ എന്താ അർത്ഥമാണ് അത് വൈലുൻ എന്നാണ്? വൈലുൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് പിന്നെ ശിക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്, ശിക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. പല അർത്ഥങ്ങൾ വന്നിട്ടുണ്ട്. പൽ വഴീദു ശദീദ്, ശക്തമായ താക്കീത് മുന്നറിയിപ്പ് എന്നതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് വൈലുൻ എന്നുള്ളത്. വൈൽ എന്ന് പറഞ്ഞെങ്കിൽ അത് നരകത്തിൽ ഒരു താഴ്വാരമാണ് എന്നതിന്റെ ഹദീസുകൾ വന്നിട്ടുണ്ട്. താഴ്വാരം, നരകത്തിൽ ഒരു ശിക്ഷയുടെ താഴ്വാരം വൈൽ എന്ന് വന്നിട്ടുണ്ട്. നരകത്തിൽ ഒരു കിണറാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വൈൽ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് എന്താണ്? ശിക്ഷയാണ്. വൈൽ എന്ന പ്രയോഗം അറിയിക്കണത് എന്താണ്? ശിക്ഷയാണ്. അത് നരകത്തിലെ ശിക്ഷയായാലും ഇനി മൊത്തത്തിൽ ശക്തമായ മുന്നറിയിപ്പ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ശിക്ഷയായാലും അത് പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള താക്കീദിന്റെ സ്വരാണ് വൈലുൻ. വിശുദ്ധ ഖുർആനിലെ മൂന്നായത്തുകൾ അത് എതിരിൽ പ്രാർത്ഥനയായിട്ട് തുടങ്ങിയെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എതിരിൽ പ്രാർത്ഥനയായിട്ട് ഒന്ന് തബ്ബത്ത്, മറ്റൊന്ന് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, മറ്റൊന്ന് വൈലുല്ലിൽ മുതഫിഫി, എതിരിലുള്ള പ്രാർത്ഥന. ഇപ്പൊ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് എന്നുള്ളവർക്ക് എങ്ങനെ എതിരാണത്? എന്താ തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ ഇരു കരങ്ങളും തുലയട്ടെ, നശിക്കട്ടെ എന്നാണ്, നശിക്കട്ടെ. അത് അവന് എതിരിലുള്ള പ്രാർത്ഥന. അതേപോലെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ ഹുമസക്കും ലുമസക്കും വൈലുൻ, നമ്മുടെ നാശമുണ്ടാകട്ടെ എന്ന ശക്തമായ താക്കീതിന്റെ സ്വരം, അതും എതിരിൽ പ്രാർത്ഥനയാണ്. അതേപോലെ മുതഫിഫീങ്ങൾക്ക് വൈലുൻ എന്ന് പറഞ്ഞാൽ അതവർക്ക് എതിരിലുള്ള പ്രാർത്ഥനയാണ് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നായത്തുകൾ വിശുദ്ധ ഖുർആനിൽ തുടങ്ങുന്നത് അത് ഒരു വിഭാഗത്തിന് എതിരിൽ പ്രാർത്ഥന പിന്നെ പ്രാർത്ഥന ആയിക്കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ചിലര് പറഞ്ഞല്ല അത് പ്രാർത്ഥനയല്ല പ്രസ്താവനയാണ്, പ്രാർത്ഥനയല്ല പ്രസ്താവനയാണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താ? വൈലുൻ പറഞ്ഞാല് നാശമുണ്ടാകും, നാശമുണ്ടാകും അല്ലെങ്കിൽ ശക്തമായ മുന്നറിയിപ്പ് ഉണ്ടാകും. ആർക്ക്? ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീങ്ങൾക്ക്. അത് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ രണ്ട് അദ്ദേശം പറയാം. എന്താ ഈ മുത്തഫിഫീൻ? തഫീഫിൽ നിന്നാണ് മുത്തഫിഫീൻ. തഫീഫ്, നല്ല കച്ചവടക്കാർ ഇവിടെ പിടികൂടൂട്ട. തഫീഫ് എന്നാണെന്താ? തഫീഫ് എന്ന് പറഞ്ഞാൽ അഷയ്ഉൽ ഖലീൽ, കുറച്ച് വസ്തു, കുറച്ച് വസ്തു, അതിനാണ് തഫീഫ് എന്നറിയാം. അതിനാണ് തഫീഫ്, കുറക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയം. കുറക്കുക, കമ്മി വരുത്തുക. തഫീഫ്, മുതഫിഫീൻ എന്ന് പറഞ്ഞാൽ കമ്മി വരുത്തുന്നവർ, കുറവ് വരുത്തുന്നവർ, കമ്മി വരുത്തുന്നവർ, കുറവ് വരുത്തുന്നവർ. കമ്മി വരുത്തുന്നവർ, കുറവ് വരുത്തുന്നവർ. ഈ കസ്റ്റമറെ ചൂഷണം ചെയ്യുമ്പോ വലിയ തുക കൊണ്ട് ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഈ ചരക്കുകൾ വിൽക്കുമ്പോൾ കസ്റ്റമർ അതിൽ ചൂഷണം ചെയ്യണമെങ്കിൽ വലിയ ചൂഷണം നടത്തുക ഇല്ല, പിന്നെ ചെറിയ ചെറിയ രീതിയിലാണ് ചൂഷണം ചെയ്യുക അല്ലെ, ചെറുതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു അതാണ് മൊത്തത്തിലുണ്ട്. ചിലവരങ്ങനെയല്ല, ഒന്നായിട്ട് കൂട്ടുമുണ്ടാൻ കട്ടിട്ട മാതിരി ഒന്നായിട്ട്, അല്ലെങ്കിൽ കാട്ടി നക്കുമ്പോൾ ഒന്നായിട്ട് നക്ക, അങ്ങനത്തെ ഉണ്ടാവും. അതേസമയം ആളറിയാതെ വലിക്കുന്നതാണ്, ആളറിയാതെ കസ്റ്റമറെ ചൂഷണം ചെയ്യാണ് ചെയ്യുക അല്ലെ. അതുകൊണ്ടാണ് തഫീഫ്, ചെറിയ വസ്തു എന്ന അർത്ഥത്തിലുള്ള ഈ തഫീഫ് എന്നതിൽ നിന്ന് തഫീഫ് വന്നത്. അതായത് ഇപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ പറ എന്തല്ല, ഈ നെല്ലൊക്കെ കൊയ്തിട്ടുണ്ടെങ്കിൽ പറയിലാണ് അളന്നിടുക, പറയിൽ അളന്നിടുക ചെയ്യ. അപ്പൊ നമുക്കറിയില്ലേ, പറയിൽ അളന്നിടുമ്പോ പിന്നെ ഇങ്ങനെ പറ വടിക്കുക ചെയ്യുക, വടിക്കുക ചെയ്യുക, വടിക്കുക ചെയ്യുക. അപ്പൊ ഒരു പറയിൽ ഇങ്ങനെ മുറങ്ങോണ്ട് കോരിട്ടിട്ട് ഇങ്ങനെ കുമിച്ച് നിർത്തിയിട്ട് പിന്നെ ഒരൊറ്റ വടിയാണ്. ആ വടി വടിക്കണത് എന്തിനാ, നിരപ്പാകാനാണ്. പക്ഷെ ആ വടിക്കണതുണ്ടല്ലോ, ഇങ്ങനെ വിരൽ വെച്ച് വടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ അത് കുറെ പറയാകുമ്പോ ആ വിരല് വെച്ചതുണ്ടല്ലോ, അത് വേറൊരു പറയായിരിക്കും അല്ലെ. പക്ഷെ ഇന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടിയിട്ടത് അങ്ങനെ കുറച്ചാണ് എന്ത് ചെയ്യ, പിന്നെ ആളുകളെ പറ്റിക്കുക, ആളുകളെ പറ്റിക്കുക. ഇപ്പൊ പാല്, പാലിൽ വെള്ളം ചേർക്കണോന്, പാലിന്റെ അത്ര തന്നെ വെള്ളം പാരുവോ? ഇല്ല, വെള്ളം കുറച്ചാ പാരുക, കുറച്ചാണ് പാരുക. അപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുക, കസ്റ്റമറെ ചൂഷണം ചെയ്യാറ് ഇടപാടുകാർ. അതുകൊണ്ടാണ് ഈ തഫീഫ് എന്നതിൽ നിന്ന് കമ്മി വരുത്തുന്നവർക്ക് മുത്തഫിഫീൻ എന്ന ഈ പേര് വന്നത് എന്ന് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, നോക്കുകയാണെങ്കിൽ ഈ സ്വഭാവം നോക്കുകയാണെങ്കിൽ അത് കൃത്യമാണ്. കാരണം ഈ ആളുകൾക്ക് എന്തെയ്യുള്ള, ആളുകൾ അറിയാത്ത രീതിയിലുള്ള എന്താണ്, ചൂഷണമാണ്, അറിയാത്ത രീതിയിലുള്ള വലിവാണ് അല്ലെങ്കിൽ പിടുങ്ങലാണ്. അപ്പൊ വൈലുൻ ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീങ്ങൾക്ക് നാശം. മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താ ഇത് അർത്ഥം പറഞ്ഞത്, കമ്മി വരുത്തുന്നവർ, കുറവ് വരുത്തുന്നവർ, കമ്മി വരുത്തുന്നവർ, കുറവ് വരുത്തുന്നവർ. ഈ കമ്മി വരുത്തുന്നവർ, കുറവ് വരുത്തുന്നവർ എന്നുള്ളത് എന്നവർ ആ ആളുകൾക്ക് എന്തുകൊണ്ട് മുത്തഫിഫീൻ പേരിട്ടു, അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ സ്വഭാവം നേരെ രീതിയിൽ, കുറഞ്ഞ രീതിയിൽ കസ്റ്റമറെ പറ്റിക്കുക എന്നുള്ളതാണ്, ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. പൊതുവിൽ അതാണ് അവന്റെ സ്വഭാവം. ഒരു കഥയായിട്ട്, പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വിൽക്കും, പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വിൽക്കും. അത് വിൽക്കുന്നത് അരിയാണ്. ഗ്രാമത്തിൽ നിന്ന് അതിന് പകരം ഇങ്ങോട്ട് നെയ്യ് വാങ്ങും, നെയ്യ് വാങ്ങും. അങ്ങനെ ഒരു ബിസിനസ് പട്ടണവാസികളും ഗ്രാമവാസികളും തമ്മിൽ. അപ്പോ ഈ ഇടപാട് കുറെ കാലമായി നടക്കൽ തുടങ്ങിയിട്ട്. പക്ഷെ ഒരിക്കൽ പട്ടണവാസികൾക്കൊരു സംശയം, ഗ്രാമവാസികൾ തരുന്നത് തുല്യല്ലേ എന്ന്, തൂക്കം കൃത്യല്ലേ, ഒരു സംശയം. അപ്പൊ പട്ടണവാസികൾ ഗ്രാമത്തിൽ നിന്ന് വരുന്ന നെയ്യ് കൊണ്ടിട്ട് തൂക്കി നോക്കി, തൂക്കി നോക്കുമ്പോൾ ശരിയാണ്, അവരുടെ സംശയം സ്ഥാനത്ത് തന്നെയാണ്, കമ്മി, കുറച്ച് കമ്മിയുണ്ട് നെയ്യ്, കമ്മിയുണ്ട്. ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കണ നെയ്യിൽ കമ്മിയുണ്ട്. അതിൽ പട്ടണവാസികൾ ഒന്നായിട്ട് ഗ്രാമത്തിലേക്ക് ചെന്ന്, നിങ്ങൾ ചൂഷകരാണ്, നിങ്ങളെ പിന്നെ കമ്മിയാണ് തരുന്നത്. അപ്പൊ ഗ്രാമവാസികളാകെ അന്തം വിട്ടു, എങ്ങനെ ഞങ്ങൾ കമ്മി, എങ്ങനെ എങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വെച്ച്. അപ്പം ഞങ്ങൾ തൂക്കി നോക്കി, ഞങ്ങളിത് തൂക്കാനുള്ള ഉപകരണങ്ങൾ ഞങ്ങൾ തൂക്കി നോക്കി, അപ്പൊ അതിൽ കമ്മിയാണ്. അതിൽ ഗ്രാമവാസികൾ പ്രതികരിച്ച എങ്ങനെയെന്ന് അറിയാം, ഗ്രാമവാസികൾ പറഞ്ഞത്, ഞങ്ങളടുത്ത് ഇവിടെ തൂക്കാൻ തന്നെ യന്ത്രമല്ല, തൂക്കേണ്ട യന്ത്രം ഞങ്ങളെടുത്തില്ല, പിന്നെ നിങ്ങൾ പട്ടണത്തിൽ നിന്ന് തൂക്കി കൊടുത്തേക്കണ അരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ തൂക്കണത്. നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേക്കണേ അരി, അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നെയ്യ് തൂക്കണത്. അതുകൊണ്ട് നിങ്ങൾ അരി ഒന്ന് തൂക്കാൻ പറഞ്ഞു. അപ്പൊ അരി തൂക്കി വെക്കുമ്പോ ഇവര് അരി തൂക്കി കൊടുത്തേക്കണ കമ്മിയാണ്, ഇവിടെ കമ്മിയാണ്, മനസ്സിലായി? അപ്പോ ഈ സ്വഭാവം നടത്തണമെങ്കിൽ അപരൻ അറിയാത്ത രീതിയിലുള്ള കമ്മി വരുത്തുന്ന ഈ ചൂഷണ മനസ്ഥിതിയാണ്. അതാണ് പൊതുവിൽ ഈ രോഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പേര്, ഈ പേര് മുത്തഫിഫീൻ എന്നുള്ള പേര് അവർക്ക് പ്രയോഗിക്കപ്പെട്ടത്. അലാ കുല്ലിൻ, മുത്തഫിഫീങ്ങൾക്കാകുന്നു വൈൽ എന്നാണ് പറയുന്നത്. നാശമാണെങ്കിൽ നാശം, നിസ്ലാസൽമാതങ്ങൾ വന്നിട്ട് വൈലും വാദിം ഫി ജഹന്നം, നരകത്തിൽ ഒരു താഴ്വാരമാണ് വൈൽ. അപ്പോ ആ ശിക്ഷ മുത്തഫിഫീങ്ങൾക്കുണ്ട്. ഇവിടെ മുത്തഫിഫീൻ ആര്? അതിന് അള്ളാഹു സുബ്ഹാന തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ വിശദീകരണം? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ. മുത്തഫിഫീങ്ങൾക്ക് വൈൽ. അല്ലദീൻ, മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയുള്ളവരാണ്? അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? ഇദക്താലു അലന്നാസ്, ഇദക്താലു ഇക്താല എന്നാണ് അളന്നു വാങ്ങുക എന്നർത്ഥം. ഇക്താല അളന്നു വാങ്ങി, ഇക്താലു അവർ അളന്നു വാങ്ങി. ആരോട് അളന്നു വാങ്ങി? അലന്നാസ്, ജനങ്ങളോട്. ജനങ്ങളോട് അവർ അളന്നു വാങ്ങിയാൽ, ഇതാ ആയാൽ, ഇതെക്താലു അലന്നാസ്, ജനങ്ങളോട് അവർ അളന്നു വാങ്ങിയാൽ, യസ്തൗഫൂൻ, യസ്തൗഫൂൻ, ഇസ്തൗഫ, യസ്തൗഫി എന്നാണ് എന്താ? പൂർണമായി വാങ്ങുക, അതാണ് യസ്തൗഫൂൻ. അവർ പൂർണമായി സ്വീകരിക്കുന്നു. അല്ലദീന ഇദക്താലു അലന്നാസ്, ജനങ്ങളോട് അവർ അളന്നു വാങ്ങിയാൽ, യസ്തൗഫൂൻ, അവർ പൂർണമായി അളന്നു വാങ്ങുന്നു. അങ്ങനെയുള്ളവരാണ് മുത്തഫിഫീൻ. തീർന്നില്ല. വഇദാ കാലൂഹും, വഇദാ ആയാൽ, കാലൂഹും അവർ, അവർക്ക് അളന്നു നൽകിയാൽ, കാല എന്ന് പറഞ്ഞാല് അളന്നു നൽകി. വഇദാ കാലു, ഈ മുത്തഫിഫീൻ അവർ അളന്നാൽ, ആർക്ക് അളന്നാൽ? ജനങ്ങൾക്ക് അളന്ന് നൽകിയാൽ, ഔ അല്ലെങ്കിൽ വസനൂഹും അവർക്ക് തൂക്കി നൽകിയാൽ, വസന എന്ന തൂക്കി, കാല എന്ന അളന്നു, വസന തൂക്കി. മിക്കിയാൽ എന്ന് പറയും. എന്താ മിക്കിയാൽ? മിക്കിയാല അളക്കാനുള്ള ഉപകരണം. മീസാനോ? തുലാസ്, തൂക്കാനുള്ള ഉപകരണം, തൂക്കാനുള്ള ഉപകരണം. തൈ വസന എന്ന തൂക്കി നൽകി, കാല എന്ന അളന്നു. വൈദാ കാലൂഹും, ഈ മുത്തഫിഫീൻ അവർ ജനങ്ങൾക്ക് അളന്നു നൽകിയാൽ, ഔ അല്ലെങ്കിൽ വസനൂഹും അവർക്ക് തൂക്കി നൽകിയാൽ, തൂക്കി നൽകിയാൽ, യുഖ്സിറൂൻ, യുഖ്സിറൂൻ ഹസാറ, യുഖ്സിറൂൻ എന്ന് കമ്മി വരുത്ത, കമ്മി വരുത്ത, കുറവാക്കുക, കുറവ് വരുത്തുന്നു. യുഖ്സിറൂൻ അവർ കമ്മി വരുത്തുന്നു. അപ്പൊ ഇവിടെ ഇതൊരു ഇതൊരു മഹാരോഗത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആളുകളോട് അളന്നു വാങ്ങുമ്പോൾ കൃത്യമായി പൂർണ്ണമായി അളന്നു വാങ്ങുക, ആളുകൾക്ക് അളന്നു നൽകുമ്പോൾ, തൂക്കി നൽകുമ്പോൾ അതിലെന്ത് ചെയ്യുക? കമ്മി വരുത്തുക. മനുഷ്യൻ സ്വാർത്ഥനാണ്, മനുഷ്യൻ സ്വാർത്ഥനാണ്, മനുഷ്യന്റെ പ്രത്യേകതയാണ്. സ്വത്തിന് സ്വത്തെന്ന് മാലെന്ന് പേരിട്ട് തന്നെ സ്വത്തിനോടുള്ള മനുഷ്യന്റെ ചായവ് നിമിത്താണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് പിന്നെ സ്വത്തിനോടുള്ള ഭ്രമം ഉണ്ടാവും. പക്ഷെ ഇസ്ലാം ആ ഭ്രമം പരിഗണിച്ചിട്ടുണ്ട്. സ്വത്തിനുള്ള മനുഷ്യന്റെ ആ ഭ്രമം ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വത്ത് കൊള്ളാനും അതേപോലെ തന്നെ സ്വത്ത് ഉണ്ടാക്കാനും ഇസ്ലാം അനുവദിച്ചു. ഫൈദാ ഖുലിയത്തി സലാത്ത് ഫൻതഷിറു ഫിൽ അർദ്, നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളിയും, വബ്തഹുമിൻ ഫദ്ലില്ലാഹ്, അള്ളാന്റെ ഔദാര്യം നിങ്ങൾ തേടിക്കോളി. ഔദാര്യം എന്താണ്? കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കാൻ പറയും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഹുവല്ലദീ ജഅല ലകുമുൽ അർദ ദലൂലം ഫംഷു ഫീ മനാകിബിഹാ വകുലു മിൻ റിസ്കി. ഇതൊക്കെ എന്താണ്? സ്വത്ത് കൊള്ളാനുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവാദം തന്നിട്ടുള്ള അള്ളാഹുവിന്റെ പിനാഹ്വാനാണ്. പക്ഷേ സ്വത്ത് കൊള്ളാം, സ്വത്ത് നമുക്ക് ശേഖരിക്കാം. ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ കുറെ നമുക്ക് അതിർവരമ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിർവരമ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അതിർവരമ്പുകൾ പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനാകുന്ന കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലും ബിസിനസ്സുകാരുണ്ട്. മക്കത്തും മദീനത്തും ബിസിനസ്സുകാരുണ്ട്. അവരുടെ മെയിൻ തൊഴിൽ തന്നെ എന്താണ്? ബിസിനസ്സാണ്, ബിസിനസ്സാണ്, കച്ചവടമാണ്. അപ്പോ അവരിൽ പലർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ തത്ഫീഫ് എന്ന് പറയുന്ന സ്വഭാവം. തത്ഫീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് കമ്മി വരുത്തുക, ജനങ്ങൾക്ക് കമ്മി വരുത്തുക, അവരെ ചൂഷണം ചെയ്യുക. അതെങ്ങനെയാണ്? അത് പിന്നെ ജനങ്ങളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ പൂർണ്ണമായി വാങ്ങുകയും ജനങ്ങൾക്ക് സാധനം കൊടുക്കുമ്പോൾ അതിൽ കമ്മിയാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യുക. കമ്മിയാക്കി കൊടുക്കുക, കമ്മിയാക്കൽ വല്ലാത്ത കമ്മിയാക്കലല്ല, പിന്നെയോ ആ നേരിയ രീതിയിലാണ് എങ്കിലും അങ്ങനെ ഒരു ചൂഷണ മനസ്ഥിതി. അള്ളാഹു സുബ്ഹാന തആല പറയാണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ, ഇങ്ങനെ കമ്മി വരുത്തുന്ന മുത്തഫിഫീങ്ങൾക്ക് വൈലുൽ. വൈലുൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാശമുണ്ടാകട്ടെ എന്ന് അവർക്ക് എതിരിൽ പ്രാർത്ഥനയാണ്, നാശമുണ്ടാകട്ടെ എന്ന അത്തരക്കാർക്ക് എതിരിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ ഇത്തരം മനുഷ്യന്മാർക്ക് എതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇത്തരം മനുഷ്യന്മാർക്ക് എതിരിൽ പ്രാർത്ഥന വന്നിട്ടുണ്ട്. ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോൾ, തൂക്കി കൊടുക്കുമ്പോൾ കമ്മി വരുത്തി കൊടുക്കുക, അതിനാണ് ബുഹുൽ. അത് ബുഹുലിന്റെ ഒരു സ്വഭാവമാണ്, ആളുകൾക്ക് കൊടുക്കുമ്പോൾ പിശിക്കുക. മനസ്സിലെ? ആളുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒട്ടും ഒരു മനസാന്നിധ്യമില്ലാതെ വാങ്ങുക, മനസാന്നിധ്യമില്ലാതെ വാങ്ങുക, അതാണ് ഷുഹ്. ചില പണ്ഡിതന്മാര് ബുഹുലും പിശിക്കാണ്, ഷുഹും പിശിക്കാണ്. ഭാഷാ പണ്ഡിതന്മാരില് ചിലർ ബുഹുല് പിശിക്കാണ്, ഷുഹു എന്താണ്? പിശിക്കാണ്. പക്ഷെ ബുഹുൽ കൊടുക്കുന്ന വിഷയത്തിലുള്ള പിശുക്കാണ്, ഷുഹ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ ഈ അടിച്ചു തുടച്ചു വാങ്ങാൻ അറിയില്ലേ, അതെന്താ? അതൊരു തരം പിശുക്കൊണ്ടാണ്, അതൊരു തരം ഒട്ടും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത വിധം വാങ്ങാന്നുള്ള ആ ഒരു ആർത്തിയിൽ വാങ്ങാൻ അറിയില്ലേ, അതൊരു തരം പിശുക്കാണ്. അതിന് ഷുഹു എന്നും മറ്റതിന് ബുഹുല് എന്നും ആ രീതിയിൽ ഇതിനൊരു പിന്നെ വിഭജനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പിന്നെ ആളുകൾക്ക് കമ്മി വരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് തത്ഫീഫാണ്. അത്തരം ആളുകൾക്ക് വൈലുൻ, നാശമുണ്ടാകട്ടെ എന്ന് വിശുദ്ധ ഖുർആന്റെ പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ വൈലുൻ, നാശം ഉണ്ടാകും എന്നുള്ള വിശുദ്ധ ഖുർആന്റെ പ്രസ്താവനയാണ്. ആ നാശം അത് നരകത്തിൽ പറയപ്പെട്ടതായ താഴ്വാരാകാം, നരകശിക്ഷയാകാം, ഏതായാലും അത് സൂക്ഷിക്കപ്പെടേണ്ട മഹാരോഗമാണ്, മഹാരോഗമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിൽ, സൂറത്ത് ആറാഫിൽ, സൂറത്ത് ഹൂദിൽ, സൂറത്ത് ഇസ്രായിൽ, അതേപോലെ തന്നെ സൂറത്ത് ഷൂറയിൽ, സൂറത്തുൽ ഹദീദിൽ, പിന്നെ സൂറത്തുൽ മുത്തഫിഫീൻ, ആറ് സൂറകളിൽ വ്യത്യസ്ത ശൈലികളിൽ അള്ളാഹു സുബ്ഹാന തആല ഈ രോഗത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രോഗത്തെ വിവിധ ശൈലികളിൽ അള്ളാഹു സുബ്ഹാന തആല ആറ് സൂറത്തുകളിൽ, അൻആം, ആറാഫ്, ഹൂദ്, പിന്നെ ഷൂറ, ഹദീദ്, മുത്തഫിഫി, ഈ സൂറകളിൽ അള്ളാഹു സുബ്ഹാന തആല ഈ രോഗം ചികിത്സിച്ചത് കാണാൻ സാധിക്കും. അത് നമ്മളിപ്പോ വഔഫുൽ കൈല വൽ മീസാൻ, അതേപോലെ തന്നെ പിന്നെ വൈല മദീന അഖാഫും ഷുഐബൻ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു ولا تبخسوا الناس اشياءهم واوفوا الكيل والميزان واوفوا الكيل والميزان ولا تبخسوا الناس اشياءهم واوفوا الكيل والميزان നിങ്ങൾ അളവ് പാത്രം, അതേപോലെ തന്നെ മീസാൻ, അത് നിങ്ങൾ പൂർത്തിയാക്കിയിട്ട് അളക്കണം, പൂർത്തിയാക്കിയിട്ട് തൂക്കണം. ولا تبخسوا الناس اشياءهم ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കമ്മി വരുത്തരുത്, കുറവ് വരുത്തരുത്. അത് സൂറത്ത് ആറാഫിൽ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, എന്താ വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ തുലാസ് കൊണ്ട് തൂക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ആഹ്വാനാണ്. പിന്നെ അതുപോലെ സൂറത്ത് റഹ്മാനിലില്ലേ, സൂറത്ത് റഹ്മാനിലും ഉണ്ട്, എവിടെ? പിന്നെ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, മീസാനിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്. എന്താ മീസാനിൽ അതിക്രമം കാണിക്കരുത്? മീസാനിൽ അതിക്രമം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. പിന്നെ തുലാസ്, തുലാസിൽ എങ്ങനെയാണ് അതിക്രമം? ചിലരുടെ തുലാസ് നേരെ കൂല, അങ്ങനെ കൊള്ളൂ, ചിലരുടെ അങ്ങനെ നിൽക്കുള്ളൂ. ചിലരില് തുലാസിന്മെ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഉണ്ടാവും, എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഉണ്ടാവും. അതൊക്കെ എന്തിനാണ്? അതൊക്കെ പിന്നെ ഈ ചൂഷണ മനസ്ഥിതിയാണ്, ചൂഷണ മനസ്ഥിതിയാണ്. അള്ളാഹു ഇവിടെ ഒരു ഗൗരവപ്പെട്ട ശൈലിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചിട്ടുള്ളത്. തയ്യ, യഥാർത്ഥത്തിൽ ഇത്തരം ഈ മനസ്ഥിതി ഉണ്ടല്ലോ, ഈ ഇത്തരം മനസ്ഥിതി, അതിനെ പരിഹരിക്കാൻ ഭൗതിക സംവിധാനങ്ങൾ കുറെ ഒരു പരിധി വരെ ഉപകരിക്കുന്നുള്ളത് ശരിയാണ് അല്ലെ. ഇവിടെ ബലദിയുണ്ട്, ഇവിടെ പോലീസുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോണ്ട്, അവരുടെയൊക്കെ ഒരു നോട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും അത് ആത്യന്തികമായി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റൂല. പിന്നെ എന്താ അതിന് വേണ്ടത്? അതിന് വേണ്ടത് പടച്ചവനെ കുറിച്ചുള്ള ബോധമാണ് അല്ലെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്, പരലോക ബോധം ഉണർത്തുക എന്നുള്ളതാണ്, പരലോക ബോധം ഉണർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കി നിങ്ങൾ അലാ യബുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. അലാ യബുന്നു ഉലൈക, അലാ യബുന്നു ഉലൈക, അക്കൂട്ടർ ഉറപ്പിക്കുന്നില്ലേ, യദുന്നു എന്ന് വിചാരിക്കുന്നില്ലേ എന്നുള്ളതല്ല ഉദ്ദേശം, എന്താണ് എതയഖൻ എന്നുള്ളതാണ്, ഉറപ്പാക്കുന്നില്ലേ. ലായുന്നു അതിനു മുമ്പിൽ ആ വന്നു, ഉറപ്പിക്കുന്നില്ലേ. ഉലായിക്ക അക്കൂട്ടർ, ആരാ ഈ അക്കൂട്ടർ? അക്കൂട്ടരാരാ? ആ ഈ മുത്തഫിഫീൻ, മുത്തഫിഫീൻ അക്കൂട്ടർ ഉറപ്പിക്കുന്നില്ലേ, ഉറപ്പാക്കുന്നില്ലേ. എന്തുറപ്പാക്കുന്നില്ലേ? അന്നഹും മബ്ഊസൂൻ, അന്നഹും തീർച്ചയായും അവർ മബ്ഊസൂൻ. എന്താ മബ്ഊസൂൻ? ബാസാന്ന ഉയർത്തെഴുന്നേറ്റു അല്ലേ, ബാഇസ്. മബ്ഊസ് എന്ന ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവൻ, മബ്ഊസൂൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. അപ്പൊ അന്നഹും തങ്ങൾ, മബ്ഊസൂൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന കാര്യം അല യദുന്നു ഉലൈക, അക്കൂട്ടർ ഉറപ്പിക്കുന്നില്ലേ. എന്നേക്കാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുക? ലിയൗമിൻ അദീം, ലിയൗമിൻ അദീം. എന്താ ലിയൗമിൻ അദീം? ആ അദീം എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ദിവസം, ഗൗരവപ്പെട്ട ദിവസം. ലിയൗമിൻ അദീം, അതിഗൗരവമായ ഒരു ദിവസത്തിന് വേണ്ടി, അതിഗൗരവപ്പെട്ട ഒരു ദിവസത്തിന് വേണ്ടി തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം അല യദുന്നു ഉലൈക, അക്കൂട്ടർ ഉറപ്പിക്കുന്നില്ലേ എന്ന ചോദ്യമാണ്. ആ ദിവസം അള്ളാഹു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ലി യൗമിൻ അദീം, യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. ഈ യൗമിൻ അദീം എന്ന് പറഞ്ഞാൽ ഗൗരവമേറിയ ദിവസമാണ്. ഏതാണ് ആ ദിവസം? യൗമ യഖൂമു നാസ്, ജനങ്ങൾ നിൽക്കുന്ന ദിവസമാണ്. ആർക്കാ നിൽക്കുക? ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് വേണ്ടി. റബ്ബുൽ ആലമീൻ ആരാ? അല്ലാഹു സുബ്ഹാനഹു വതാല, ലോകരുടെ റബ്ബ്. ലോകർ, ആലമീൻ എന്നാണ് എന്താ? ലോകർ, ആലം കുറയല്ലേ നമുക്ക്. ഉദാഹരണത്തിന് ഏതാ ആലം? ഒരാലം പറഞ്ഞി, ആലമുൽ ഇൻസ് അല്ലേ, പിന്നെ ആലമുൽ ജിൻ, പിന്നെ ആലമാരാ? ആ ആലമുൽ മലക്, മലായിക. ഇതൊക്കെ ആലമാണ് അല്ലെ. പിന്നെ ആലമുൽ ഹയവാനാ, ആലമുൽ അസ്മാക്, പിന്നെ ആലമുൽ വുഹൂഷ്, ഇങ്ങനെ കുറെ ഉണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞെങ്കിൽ പല ലോകങ്ങളാണ്. മനുഷ്യ ലോകമുണ്ട്, ജന്തു ലോകമുണ്ട്, ജിന്ന് ലോകമുണ്ട്, മലക്ക് ലോകം, ഇങ്ങനെ കുറെ ഉണ്ട്. അതാണ് ആലമീൻ. എല്ലാത്തിന്റെയും റബ്ബ് ആരാണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, സൃഷ്ടി പരിപാലകൻ, സൃഷ്ടിയെ ഉടമപ്പെടുത്തിയവൻ. ഈ ലോകരെ മുഴുവൻ സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും അവരെ ഉടമപ്പെടുത്തുകയും ചെയ്തവൻ ആരാണ്? അതാണ് റബ്ബ്. ആ റബ്ബുൽ ആലമീനു വേണ്ടി ജനങ്ങൾ എഴുന്നേൽക്കുന്ന ദിവസം, ജനങ്ങൾ എഴുന്നേൽക്കുന്ന ദിവസം, ആ ദിവസമാണ് ഏത്? യോമുൻ അദീം, ഗൗരവപ്പെട്ട ദിവസം, ഗൗരവപ്പെട്ട ദിവസം. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിന്റെ, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഹംസീന അൽഫ സനത്തി മിമ്മ തഅദൂന അല്ലേ. അതിന്റെ ദൈർഘ്യം തന്നെ ഹംസീന അൽഫ സന എന്നാണ്. ഹംസീന അൽഫ് എന്നാണ് അത്രേ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് ഒരു ദിവസം. ആ ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് ആ ദിവസം. അപ്പോ ദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആ ദിവസം എന്താണ്? യോമുൻ അദീമാണ്. മനസ്സിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈ യൗമ യഖൂമു നാസ് ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനു വേണ്ടി ജനങ്ങൾ എഴുന്നേൽക്കുന്ന ആ ദിവസം, അതിന്റെ പ്രത്യേകത. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ന് ചെവി വരെ ജനങ്ങൾ തങ്ങളുടെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെവി വരെ അന്ന് ജനങ്ങൾ അവരുടെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ദിവസമാണ് യൗമ യഖൂമു നാസ് ലിറബ്ബിൽ ആലമീൻ. അപ്പൊ ഗൗരവപ്പെട്ട ദിവസമാണോ? അല്ലേ? ഒരാൾ വിയർപ്പിൽ, തന്റെ വിയർപ്പിൽ ചെവി വരെ മുങ്ങി നിൽക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്കേ. തലക്ക് മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കും, വിയർപ്പിൽ മനുഷ്യർ മുങ്ങി നിൽക്കും. ആ ദിവസത്തിന്റെ ദൈർഘ്യമാകട്ടെ ഹംസീൻ അൽഫ സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അപ്പൊ ആ ദിവസം യൗമുൻ അദീം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കാണി. അതുകൊണ്ടാണ് അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞത്, യൗമിൻ അദീം, അതീവ ഗൗരവമായ ദിവസം. ആ ദിവസത്തിന് വേണ്ടി അന്നഹും മബ്ഊസൂൻ, ഇവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം അല യദുന്നു ഉലായിക, കൂട്ടർ ഉറപ്പിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അന്ന് എഴുന്നേറ്റ് റബ്ബിന് മുമ്പിൽ എഴുന്നേൽക്കുന്ന പറഞ്ഞത്, റബ്ബിന് മുമ്പിൽ എഴുന്നേൽക്കും. അവിടെ നമുക്കൊരു വിഷയമുള്ളത് ഖിയാമുമായി ബന്ധപ്പെട്ടാണ്, അത് നമുക്ക് എനിക്ക് വരാം. ആ ദിവസം ഉണ്ടല്ലോ യൗമുൻ അദീം, അന്ന് യൗമു യഖൂമു നാസ് ലിറബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീനു വേണ്ടി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. എവിടുന്ന ജനങ്ങൾ എഴുന്നേറ്റ് വരിക? എവിടുന്ന ജനങ്ങൾ എഴുന്നേറ്റ് വരിക? ആ ഖബറിൽ നിന്നാണ് എഴുന്നേറ്റ് വരിക അല്ലെ. എങ്ങനെയാണ് എഴുന്നേറ്റ് വരിക? എങ്ങനെ വരിക? കമാ ഖലഖനാകും അവ്വല മറ എന്നാണ്. ആദ്യ തവണ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ എന്നാണ്. ആദ്യ തവണ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ എന്ന്. നമ്മൾ സൃഷ്ടിച്ചപ്പോ ഒക്കെ പാന്റൊക്കെ ഇൻസൈഡ് ആക്കിയിട്ടാ വന്നത്, മന്റെ വയറ്റൊന്ന് അല്ല. പിന്നെയോ? നമ്മള് ഉറാത്തൻ, നമ്മൾ നഗ്നരായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ നഗ്ന പാദരായിരുന്നു, ഹുഫാത്തൻ അല്ലെ. ആർക്കും ചെരുപ്പില്ല, ഷൂ ഇല്ല, സോക്സ് ഇല്ല, ഒന്നുമില്ല. നഗ്ന. പിന്നെ നമ്മൾ ഗുർലൻ എന്നാണ്, ഗുർലൻ. അതെന്താ? ചേലാകർമ്മം ചെയ്യാത്തവരായിട്ടാണ് ഉമ്മാന്റെ വയറ്റുനിന്ന് വന്നത്. അതേപോലെയാണ് അവിടെ വരിക, മനസ്സിലേ? നമ്മൾ ആ മേത്ത് നിന്ന് ആകെ ഒരു തോലെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച്. അതുകൂടി എന്ത് ചെയ്യും? തിരിച്ച് ഫിറ്റാക്കിയിട്ട് തന്നെയാണ് വരിക. ഹുഫാത്തൻ, ഉറാത്തൻ, ഉർലൻ, നഗ്നതയുടുത്ത് നഗ്നപാദരായി ചേലാകർമ്മം പോലും ചെയ്യാത്ത രീതിയിൽ വരുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം ബുഹുമൻ എന്നാണ്. ബുഹുമൻ, ഹുഫാത്തൻ, ഉറാത്തൻ, ഉർലൻ. ഹുഫാത്ത് എന്ന് പറഞ്ഞാൽ നഗ്നപാദർ, ഉറാത്തൻ എന്ന് പറഞ്ഞാൽ നഗ്നരായിട്ട് ഡ്രസ്സില്ല. പിന്നെ ഹുർലൻ എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന അതേപോലെ തന്നെയാണ് പറിച്ചോന്റെ അടുക്കലേക്കുള്ള നമ്മുടെ ആ വരവ് അവിഷയത്തിൽ. പിന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം ബുഹുമൻ. ബുഹുമൻ എന്ന് പറഞ്ഞാല് കറുത്ത ഇരുണ്ട ജീവികൾക്കാണ് അത് പറയാ പ്രയോഗം. ഇവിടെ ബുഹുമൻ എന്ന് മനുഷ്യന്മാർക്ക് പറയാൻ കാരണം ആർക്കും സ്വത്തൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇലാ മാല ലഹുന്നാണ്, സ്വത്തുണ്ടാവില്ല. അപ്പൊ നായാ പൈസ കയ്യിലുണ്ടാവില്ല. പൈസ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ തോന്നല് വരിക. പക്ഷെ ഇതൊന്നുമില്ല. അതാണ് ഒരു നായാ പൈസ കയ്യിലില്ലാതെ ഈ രീതിയിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം എന്ന് ആലോചിച്ച് നോക്കാണി. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? അത് യൗമിന് അദീം തന്നെയാണ്. അതാണ് ഇല്ല യൗമിന് അദീം, യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരെ, ഈ രോഗമുള്ളവരെ ബോധവൽക്കരിക്കുന്നത്. അല യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമു الناس ലിറബ്ബിൽ ആലമീൻ. അതുകൊണ്ട് പിന്നെ ചരിത്രത്തിൽ ഒരു സംഭവം, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, പിന്നെ ഈ സദഖയുടെ ഒട്ടകങ്ങൾ ഉണ്ടല്ലോ, ജനങ്ങൾക്ക് വിധിക്കാനുള്ള ഒട്ടകങ്ങളാണ്, ആ ഒട്ടകങ്ങളെ പിന്നെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്, അത് എണ്ണാനും അതിന്റെ കാര്യങ്ങളും നോക്കാനും. അപ്പോ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹം ഖലീഫയാണ്, ഉമർ മാത്രം കടന്നാൽ മതി അവിടേക്ക്, വേറെ ആരും കടക്കരുത്, കാരണം അവർക്കിത് നോക്കാനാണ്. പിന്നെ പുറത്തെ ആളുകൾ ഒന്നായിട്ട് വന്ന് നിൽക്കുകയാണ്, ഗ്രാമീണരൊക്കെ ഉണ്ട്, അപ്പൊ അവർക്കിത് വീതിക്കണം. അതിനാണ്. അപ്പൊ നോക്കാൻ വേണ്ടിട്ടൊന്ന് കയറുകയാണ്. അപ്പൊ ആരും കയറരുത് എന്ന് പറഞ്ഞു, ഉമർ കയറിയാൽ മതി എന്നാണ് മനസ്സിലെ. അങ്ങനെ അബൂബക്കറും കയറി, ഉമറും കയറി. അതിന്റെ ഉള്ളിലെത്തിയപ്പോണ്ട് മൂന്നാമത് ഒരാൾ കൂടി, ഒരു അറാബിയുണ്ട്. അറാബിയൻ, ഈ അറാബികൾക്കുണ്ടല്ല, അറാബികൾ അറിയില്ലേ, ഗ്രാമീണ അറബികളാണ്. അവർക്ക് ഇങ്ങനെ ഒരു പിന്നെ വേണ്ടത്ര ഇത് ഇതുണ്ടാവില്ല. അപ്പൊ ഇയാളും കയറിയിക്കണം അതിന്റെ ഇടയിൽ കൂടി. അപ്പൊ ഈ ഓട്ടയങ്ങളൊക്കെ വിധിച്ചു കൊടുക്കും. അപ്പം ഇയാൾക്ക് ബാഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കയറിയത്. അപ്പൊ അബൂബക്കറും അയാളെ അടി അടിക്കുന്നുണ്ട്, ഒരു അടി അടിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കുക, ഇയാളെങ്ങനെ കയറുക പറഞ്ഞേ കേട്ടില്ല, എന്റെ അടി അടിച്ചു. പക്ഷെ ചരിത്രത്തിൽ കാണാം അബൂബക്കർ തന്നെ അടിച്ച ഉടനത്തിന് ഈ ആയത്ത് ഓർത്തുന്നതാണ്, യൗമയ ഹൂമിൻ നാസുലി റബ്ബിൽ ആലമീൻ. ആ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയന്റെ ദിവസമാണ്, മനസ്സിലെ. അപ്പൊ ഉടൻ അബൂബക്കർ തന്നെ ആ അടിച്ച വടി അയാൾക്ക് കൊടുത്ത് ആറാബിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഇന്നെ അടിക്കാൻ പറഞ്ഞു, തിരിച്ചടിക്കാൻ പറഞ്ഞു, അവിടുന്ന് തിരിച്ച് അടിക്കാൻ പറഞ്ഞു. അപ്പൊ ഉമർ തടഞ്ഞു. ഉമർ പറഞ്ഞ് അത് പാടില്ല ചെയ്യണം. കാരണം എന്താ, അയാളെ അടിച്ചതിനെ ആയാണ് പറഞ്ഞത്, കൂട്ടാക്കാതെ മറ്റുള്ള ആളുകളെ മുഴുവൻ വിഗണിച്ചിട്ടാണ് അയാൾ ഇങ്ങോട്ട് തലേക്ക് അറിയത്. അതുകൊണ്ട് അടിച്ചത് ന്യായമാണ്. ഈ ഒരു ബോധത്താൽ തിരിച്ചടിക്കാൻ അബൂബക്കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിനിയാണ്. പിന്നെ അതൊരു സുന്നത്തായി മാറും, മനസ്സിലെ, അതൊരു സുന്നത്തായി മാറും. കാരണം എന്താ, ന്യായത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, പണ്ടും അബൂബക്കർ തിരിച്ചെന്നെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കടിക്കണം എന്ന് പിൽക്കാലത്ത് ആളുകൾ പറയും. അതുകൊണ്ട് ഉമർ തടഞ്ഞ് അറാബിനോട് പോകാൻ പറഞ്ഞ, അറാബി കൊടുക്കേണ്ട ഒട്ടകം കൊടുത്തിട്ട് വിടാൻ പറഞ്ഞു, മനസ്സിലായില്ലേ. അപ്പൊ അറാബിക്ക് ഒട്ടകം കിട്ടിയപ്പോ 20 അടി അടിച്ചാലും കുഴപ്പമുണ്ടായില്ല എന്നുള്ളടത്താണ് അറാബി. ഇവരതിനാണ് കയറിയത്, ഇവരതിനാണ് കയറിയത്. യഗ്ഫിറുല്ലാഹുലക അല്ലാഹുവിനെ പുറത്തേറ്റാ എന്നിട്ട് മുമ്പരെന്ത് ചെയ്തു, മുമ്പര് കിട്ടിയ ഒട്ടകയായിട്ട് മുമ്പര അന്ന് മിന്നീന്നാണ്. ഏതായാലും ഈ ഒരു വികാരം ലിയോമിൻ അദീൻ യോമിയ ഹൂമുന്നാസുലി റബ്ബിൽ ആലമീൻ, ആ ഒരു ബോധമല്ല, ആ ദിവസത്തിന്റെ പ്രത്യേകത, അതിന്റെ ദൈർഘ്യം, അതേപോലെ തന്നെ ആ ദിവസത്തിൽ പിന്നെ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത്. മനുഷ്യൻ നിസ്സഹായനാണ്, മനുഷ്യന് ഒന്നുമില്ല, ഉടുമുണ്ട് പോലുമില്ല, പിന്നെ ഒരു ചില്ലി കയ്യിലില്ലാത്ത വിധം മനുഷ്യർ നിസ്സഹായനായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭീകര ദിനം, അതിനെ ഓർക്കുമ്പോൾ എന്താണ്, ഓർക്കുമ്പോൾ ഇവിടെ ഈ ദുനിയാവ് സന്തുലിതാകും. മനുഷ്യന്മാർക്ക് ഈ ദുനിയാവിലെ പെരുമാറ്റങ്ങൾ, അതിലെ ഇടപാടുകൾ, അതിലെ പിന്നെ വർത്തനങ്ങൾ, ഇതൊക്കെ എന്താവും, മനുഷ്യന്മാരുടേത് നിയന്ത്രണ വിധേയമാകും, സന്തുലിതമാകും എന്നുള്ളതാണ്. ഒരിക്കൽ അബ്ബാസികളുടെ ഖിലാഫത്തിൽ പിന്നെ അബൂ ജാഫർ മൻസൂറിന്റെ മകൻ ഖലീഫ മഹ്ദി അൽ മഹ്ദി, അബൂ ജാഫർ അബ്ബാസി ഖുലഫാക്കളിൽ രണ്ടാമത്തെ ആളാണ്. ഒന്ന് അബുൽ അബ്ബാസ് സഫ്ഫാഹ് ആദ്യത്തെ ഭരണാധികാരി, രണ്ടാമത്തെ ആളാണ് അബൂ ജാഫർ മൻസൂർ. ഈ അബൂ ജാഫർ മൻസൂറിന് ശേഷം അധികാരത്തിൽ വന്നത് മഹ്ദിയാണ്, അബൂ ജാഫറിന്റെ മകൻ അൽ മഹ്ദി. ഈ മഹ്ദിന്റെ മകനാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ്, അപ്പൊ ഹാറൂൺ റഷീദിന്റെ വാപ്പ അൽ മഹ്ദി ഖലീഫയായിരിക്കെ അദ്ദേഹം മസ്ജിദ് നബവി സന്ദർശിക്കുന്നുണ്ട്. മസ്ജിദ് നബവി സന്ദർശിക്കുമ്പോൾ അന്ന് അവിടെ മുഹദ്ദിസീങ്ങൾ, ഹദീസ് പഠിതാക്കളുടെ ഒരു കൂട്ടാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഇബിനു അബി ദീബ് ഉണ്ട്, ഇബിനു അബി ദീബ്. അദ്ദേഹം ഇമാം ബുഖാരിന്റെ ഒക്കെ ഉസ്താദാണ്, ഇബിനു അബി ദീബ്. അദ്ദേഹം അതോ ഇമാം ബുഖാരിന്റെ ഉസ്താദാണ്, ശിഷ്യന്, ഏതായാലും പിന്നെ അത് അറിയപ്പെട്ട മുഹദ്ദിസാണ് അരി ഇബിനു അബി ദീബ്. അങ്ങനെ മഹ്ദി വരികയാണ്. മഹ്ദി വരുമ്പോൾ എന്ത് ചെയ്ത്, എല്ലാവരും എഴുന്നേറ്റിരുന്നു. ഇബിനു അബി ദീബ് അവിടെ ഇരുന്ന്, മുഹദ്ദിസായ ഇബിനു അബി ദീബ് അവിടെ ഇരുന്ന് അറിയപ്പെട്ട പണ്ഡിതനാണ്, മനസ്സിലായില്ലേ. അപ്പോ അത് മഹ്ദിയെ സംബന്ധിച്ചിടത്തോളം വിഷയമായി, കാരണം എല്ലാവരും എഴുന്നേറ്റിരുന്ന് ഇയാളൊരു ധിക്കാര മനസ്ഥിതി പോലെ അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പൊ മഹ്ദി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിന്നില്ല, ഞാൻ വന്നപ്പോ എന്തുകൊണ്ട് നിന്നില്ല. അപ്പോ ഇമാം അൽ മഹ്ദി ഇബിനു അബി ദീബ് പറഞ്ഞു, എനിക്ക് ഉള്ള നൃത്തണ്ടല്ലോ, എനിക്ക് ഉള്ള നൃത്തം, അത് ഞാന് ഈ ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണ്. ലിയോമിൻ അദീം യോമയ ഹൂമുന്നാസു ലി റബ്ബിൽ ആലമീൻ, ജനങ്ങൾ റബ്ബുൽ ആലമീന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തേക്ക് ഞാൻ എന്റെ നൃത്തം മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് അൽ മഹ്ദിയോട് പിന്നെ ഇമാം ഇബ്നു അബീദ ഇബ് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ആ ചരിത്രത്തിൽ കാണാൻ കൊണ്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാം, മഹ്ദി പറഞ്ഞു എന്നാണ്, എന്റെ ശരീരത്തിൽ ഒരു രോമമല്ല എഴുന്നേറ്റ് നിൽക്കാതെ പേടിച്ചിട്ട്, എന്റെ ശരീരത്തിൽ ഒരു രോമമില്ലാതെ എല്ലാ രോമവും എഴുന്നേറ്റ് നിന്നു എന്നാണ് പേടിച്ചിട്ട്, ആ ഈ ഒരു വർത്താനത്തിൽ. കാരണം ഇത് ലിയോമിൻ അദീം യൗമ യഖൂമു നാസു ലി റബ്ബിൽ ആലമീൻ എന്നുള്ളത് സ്ഫുടമായ അറബി സാഹിത്യം, മനസ്സിലെ. അപ്പൊ അറബി ഭാഷ വശമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവം എത്രയെന്നുള്ളത് അറിയാം, മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഹദി ഒരിക്കലും ഇമാം ഇബ്നു അബി ഇബ്നോട് ദേഷ്യപ്പെടുകയുണ്ടായില്ല, അനിഷ്ടം പ്രകടിപ്പിക്കേണ്ടായില്ല. പ്രത്യുത ഈ ഒരു വചനത്തിൽ അദ്ദേഹം ഉത്ഭുതനാവുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇത് അതൊരു ഗൗരവപ്പെട്ട ഒരു പിന്നെ ഒരു പിന്നെ ആശയമാണ് ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ വക്കീബിനുൽ ജറാഹ് റഹിമഹുള്ളാഹ് കിതാബ് സൂദ് എന്നൊരു കിതാബുണ്ട്, അതിൽ പിന്നെ ഒരു റിവായത്ത് കാണാം. ആ റിവായത്തിൽ ഈ ആയത്ത് ഇബ്നു ഉമർ റോദീനാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താൽ വലന്നാസ് യസ്തഗ്ഫൂൻ വഈദ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഉമർ ഇബ്നു ഉമർ അത് ഓതിയിട്ട് കരഞ്ഞു എന്നാണ്, മനസ്സിലെ കരഞ്ഞ് അവിടെ നിലത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം അത്ര ഗൗരവപ്പെട്ട ഒരാശയാണ് എന്ത് ചെയ്യുന്നത് ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കൃത്രിമത്വം കാണിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാരെ മുന്നറിയിപ്പ് നൽകുന്നതാണ്. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഇവിടെ ഈ ഖിയാം, എന്താ ഖിയാം? ഖിയാം എന്നാണ് നിൽക്കലാണ് അല്ലേ. ഇവിടെ ഖിയാം ലിയാണ് അല്ലേ, അല്ലേ? ഖിയാം ലി. ഖിയാം ഖിയാം എന്നുള്ളതിന്റെ ക്രിയ എന്താ? കാമ അല്ലേ. കാമ കാമ ലി എന്നും പ്രയോഗിക്കും, കാമ ഇല പ്രയോഗിക്കും, കാമ അല പ്രയോഗിക്കും. ഇതല്ലല്ലോ, ഇത് മൂന്നാശയങ്ങളെയാണ് അറിയിക്കുന്നത്, മൂന്നാശയങ്ങളെ അറിയിക്കുന്നത്. ഇവിടെ കണ്ടാ ഇത് റബ്ബുൽ ആലമീനിന് വേണ്ടി നിൽക്കുകയാണ്, റബ്ബുൽ ആലമീന് വേണ്ടിയിട്ട് ജനങ്ങൾ നിൽക്കുകയാണ്. ആ നൃത്തം അനിവാര്യമാണ്, റബ്ബുൽ ആലമീൻ അത് അർഹിക്കുന്നതുമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ആദരണീയനാണ്, ആരാധ്യനുമാണ്, ഏറ്റവും ആദരണീയനാണ്, ആരാധ്യനുമാണ്. അതുകൊണ്ട് തന്നെ അടിയാറുകൾ റബ്ബിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്, നിൽക്കേണ്ടവരാണ്. കാമലി ഉണ്ട്, കാമ ഇല ഉണ്ട്, കാമ അല ഉണ്ട്. മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ ഈ മൂന്ന് ഇതുണ്ടല്ലോ, മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിൽക്കുക, അതാണ് ഏത് പ്രയോഗിക്കുമ്പോ? ലീ പ്രയോഗിക്കുമ്പോ. അത് പാടുണ്ടോ? ഒരാൾക്ക് വേണ്ടി ഒരാൾ നിൽക്കൽ പാടുണ്ടോ? ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. ഒരാൾക്ക് വേണ്ടി ഒരാൾക്ക് നിൽക്കാൻ, ഒരാളെ ആദരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക, അത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. മനസ്സിലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ് അഷ്റഫുൽ ഖൽഖ്. നബിയെക്കുറിച്ച് സഹാബികൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നിൽക്കാറില്ലായിരുന്നു. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വെറുപ്പായിരുന്നു. അപ്പോൾ ഒരാൾ വരുമ്പോൾ ആദര സൂചകമായി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് അങ്ങനെ ഒരു ആദരം ഉണ്ടായിരുന്നെങ്കിൽ അത് അർഹിച്ചിരുന്നത്. പക്ഷേ റസൂലുള്ളാഹിക്ക് വേണ്ടി വരെ നിന്നിരുന്നില്ല. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് അത് അനിഷ്ടമായിരുന്നു, വെറുപ്പായിരുന്നു. അതേസമയം ഈ കാമ ഇല ഒരു വ്യക്തിയിലേക്ക് എഴുന്നേൽക്കാം. അതെന്തിന്? ഇപ്പൊ ഒരു വ്യക്തി, അയാളൊരു യാത്ര കഴിഞ്ഞ് വരികയാണ്, അയാളെ സ്വീകരിക്കാൻ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാം. അപ്പൊ നമുക്ക് ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കാം. ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നുള്ളത് അയാൾ യാത്രയിലാണ്, ആ യാത്രയിൽ നിന്ന് ആഗതനാകുന്ന വേളയിൽ അത്തരം ആളുകളെ, ആദരവ് അർഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സ്വീകരിക്കാവുന്നതാണ്. അതിനുവേണ്ടി എഴുന്നേൽക്കാം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലാനു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലാനു ഖന്ദഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം മഹാനായ സഹാബിയാണ്. ആര്? സഅദ് ബിൻ മുആദ് അല്ലേ. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത എന്താ? സഅദ് ബിൻ മുആദിന്റെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലാനു അദ്ദേഹം ചെറുപ്രായത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ച് മദീനയിൽ വലിയ ഒരു തറവാടിനെ തന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്ത തന്നെ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടാൻ, 33-ാമത്തെ വയസ്സ് ആ യൗവനത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു, ഇസ്ലാമിന് വേണ്ടിയിട്ട് ഷഹീദായി. ആ ഷഹീദാണത് പിന്നെ ഖന്ദഖ് യുദ്ധത്തിനോടനുബന്ധിച്ചാണ്, ഖന്ദഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ശത്രുപക്ഷത്തിന് വന്നൊരു അമ്പ് തൊടയിൽ ഏറ്റിട്ട് അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന്റെ തൊട പൊട്ടി, അദ്ദേഹം രോഗിയായി. അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവേ, കാരണം ആ അദ്ദേഹത്തിന് ഈ അമ്പ ഏൽക്കുമ്പോ ബനു കുറയുള്ള ജൂതഗോത്രം റസൂലുള്ളാഹിനോടുള്ള ഉടമ്പടി ലംഘിച്ച് റസൂലുള്ളാഹിനെ പറ്റിച്ചിരുന്നു, ചതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു മുആദ് മദീനക്കാരനാണ്, അൻസാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബനു കുറയുള്ള ജൂതഗോത്രം ചെയ്ത ആ ചതി പ്രയോഗം അത് അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവേ, പിന്നെ ബനു കുറയുള്ള ജൂതരോടൊരു പ്രതികാര നടപടി, ഒരു പിന്നെ ഏറ്റുമുട്ടലുണ്ടെങ്കിൽ അതിന് അതിലേക്ക് അദ്ദേഹത്തിനെ മരിപ്പിക്കാതെ ജീവിപ്പിക്കാൻ അദ്ദേഹം ദുആ ചെയ്തിരുന്നു. അതാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ആശയം. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു മുആദ് അവിടെ വെച്ച് ഷഹീദായി. അദ്ദേഹം പിന്നീട് ഖന്ദഖ് യുദ്ധത്തിനെ തുടർന്ന് മദീനയിലേക്ക് കൊണ്ടുപോയി. മസ്ജിദ് നബവിയുടെ സൈഡിൽ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സിക്കാനും ശുശ്രൂഷിക്കാനും ഒരു സ്ഥലം ഒരുക്കി അവിടെയാണ് അദ്ദേഹം കിടന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ അവിടേക്ക് പോയി, ബനു ഖുറൈദയിലേക്ക് പോയി, ജൂതഗോത്രത്തോട് യുദ്ധത്തിന് പോയി. കാരണം അവർ ആ ചതി നടത്തിയതിന് അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബനു ഖുറൈദ ജൂതഗോത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഉപരോധിച്ച്, അവർ യുദ്ധത്തിന് ഒരുമ്പട്ടില്ല, അവർ അവരുടെ കോട്ടയിൽ ഒളിച്ച്, അപ്പൊ അവർക്ക് നേരെ ഉപരോധം നടന്നത്. അവസാനം അവരെന്ത് ചെയ്ത്, അവരൊരു സന്ധിക്ക് തയ്യാറാകണം. അപ്പോ പിന്നെ സഅദ് ഇബ്നു മുആദ് എടുക്കുന്ന തീരുമാനം അത് നിങ്ങൾക്ക് സമ്മതമാണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അത് സമ്മതമാണ്. കാരണം സഅദ് ഇബ്നു മുആദ് അവരുമായിട്ട് പിന്നെ ബന്ധമുള്ള വ്യക്തിയാണ്, സഅദ് ഇബ്നു മുആദ് നമ്മുടെ ഈ കഥാപാത്രം. അപ്പൊ സഅദ് ഇബ്നു മുആദിന്റെ തീരുമാനം എന്താണോ അത് ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ബനു ഖുറൈള ജൂതഗോത്രം പറഞ്ഞു, മനസ്സിലല്ലേ. അങ്ങനെ ബനു ഖുറൈള ജൂതന്മാരെന്ത് ചെയ്ത് കൊണ്ടുവന്ന് നബ്സലാസ്ലം മതങ്ങൾ സഹാബത്ത് ഒരു ഭാഗത്ത്, ബനു ഖുറൈള ജൂതഗോത്രം ഒരു ഭാഗത്ത്. ഇനി ആര് വരണം തീരുമാനമെടുക്കാൻ വേണ്ടിട്ട്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു വരണം. അദ്ദേഹത്തെ ഒട്ടകപ്പുറത്ത് കൊണ്ടുവരാണ്, കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ മറ്റുള്ളവർ താങ്ങിയാണ് കൊണ്ടുവരുന്നത്, കാരണം അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞിരിക്കുകയാണ്, മനസ്സിലെ. അദ്ദേഹത്തെ ഒട്ടകപ്പുറത്ത് കൊണ്ടുവരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഖൂമു ഇലാ സയ്യിദിക്കും, ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ സയ്യിദിന്റെ അടുക്കലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് ചെല്ലുക. അദ്ദേഹത്തെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സയ്യിദിന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് ചെല്ലുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ചിലരെന്ത് ചെയ്യുന്നറിയോ, ആരെങ്കിലും വരുമ്പോ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാൻ വേണ്ടി ഇത് തെളിവെടുക്കും. സഅദ് ഇബ്നു മുആദിനോട് റസൂലുള്ള പറഞ്ഞില്ലേ, സഅദ് ഇബ്നു മുആദിന്റെ വിഷയത്തിൽ റസൂലുള്ള പറഞ്ഞില്ലേ, ഖൂമു ഇലാ സയ്യിദിക്കും, അത് അദ്ദേഹത്തെ എഴുന്നേറ്റ് ബഹുമാനിക്കാനല്ല, പിന്നെയോ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കാനാണ്, മനസ്സിലായോ. അങ്ങനെ സഅദ് ഇബ്നു മുആദിനെ ഇറക്കി. പിന്നെ സഅദ് ഇബ്നു മുആദ് എന്ത് ചെയ്തു, ജൂതന്മാരുടെ വിഷയത്തിൽ തന്റെ വിധി പ്രഖ്യാപിച്ച്, അവരിൽ ആണുങ്ങളെ കൊല്ലാൻ പറഞ്ഞ്, സ്ത്രീകളെയും കുട്ടികളെയും സ്വത്തൊക്കെ അത് എടുക്കാൻ പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ വിധി, അദ്ദേഹത്തിന്റെ വിധി. ഇവിടെ വിഷയം കാമ ഇല, അതാണ് ഒരാളിലേക്ക് എഴുന്നേറ്റ് ചെല്ലാന്നാണ്. എന്താണ് ആ അയാളെ സ്വീകരിക്കാൻ, അയാളെ പിന്നെ എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ ആ നിലക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു യാത്രയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് ആരിങ്ങനെ ചെയ്ത് സ്വീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ രീതിയിലുള്ള നൃത്തം അത് അനുവദനീയാണ്. ഈ രണ്ടാമത്തേത് അനുവദനീയാണ്. കാമ അല എന്താ, കാമ അല എന്നാ, ഇപ്പൊ നേതാക്കന്മാരൊക്കെ ആണെങ്കിലും ഒരാളെന്ത് ചെയ്യും, തലക്കും പുറത്ത് ഇങ്ങനെ നിൽക്കും അല്ലേ. പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ കഥകളിലൊക്കെ കാണാം, ഈ തലക്കും പുറത്ത് ഒരാളെന്ത് ചെയ്യുക, ഇയാൾക്ക് മുമ്പിൽ തല കുനിച്ച് നിൽക്കുക, നേതാവിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കുക. ആ നൃത്തത്തിനാണ് ഈ കാമാല പ്രയോഗിക്കുക. അത് ഇസ്ലാമിൽ പാടില്ല, ഈ നൃത്തം തന്നെ പാടില്ല. പിന്നെ ഇതോ ഇത് തീരെ പാടില്ലാത്തതാണ്, ഇത് പാടില്ലാത്ത നൃത്തമാണ്. അതാണ് ഏതായാലും ഇവിടെ ഞാൻ ഈ പ്രയോഗം വന്നപ്പോ യൗമ യഖൂമു നാസു ലി റബ്ബിൽ ആലമീൻ എന്നുള്ള പ്രയോഗം വന്നപ്പോ ഇത് സന്ദർഭോചിതമായിട്ട് ഉണർത്തിയെന്ന് മാത്രം. തയ്യിബ്. യൗമ യഖൂമു നാസു ലി റബ്ബിൽ ആലമീൻ, ആ ദിവസം അതാണ് യൗമുൽ അദീം. ആ ദിവസത്തിലേക്ക് ഇവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നത് അവർ വിചാരിക്കുന്നില്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ ഭയന്ന്, റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതിനെ ഭയന്ന് അവരെന്ത് ചെയ്യട്ടെ, ഈ ഏർപ്പാട് നിർത്തട്ടെ എന്നാണ് പറയുന്നത്. ഏർപ്പാട് നിർത്തട്ടെ. ഇത് പറയാൻ ഇവിടെ ഒരു വിഷയം കൂടി ഉണ്ട്. അതെന്താ വെച്ചാല് ഈ തത്ഫീഫ് ജനങ്ങൾ കാണൂല. തത്ഫീഫ് എന്താണ്, കമ്മി വരുത്തുന്ന ഏർപ്പാടാണ്. ഇത് ആര് കാണൂല, ജനങ്ങൾ കാണൂല. കാരണം അങ്ങനത്തെ നേരിയ കൈ പ്രയോഗങ്ങളാണ്, നേരിയ കൈപ്രയോഗങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് പിന്നെ ഈ നെല്ല് അളക്കുമ്പോ പറയിൽ നിറച്ചിട്ടുണ്ട് ഒരു വടിക്കല്, ആ വടിക്കലിൽ ഒരു വിരല് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതിന് വെച്ച് വടിക്കുമ്പോ ഈ നഗോണ്ട് എന്ത് ചെയ്യും, കുറെ നെല്ല് ഈ പറയിൽ നിന്ന് ഈ വടിക്കണോന് കിട്ടും. അല്ല, ഇത് ആരറിയില്ല, ഇത് മറ്റൊന്നറിയില്ല, പക്ഷെ ഇത് ആരറിയും? അതറിയണ ഒരാളുണ്ട്. ജനങ്ങളുടെ നിഗൂഢതകൾ, രഹസ്യങ്ങൾ, ഗോപ്യതകൾ ഇതൊക്കെ അറിയണ ഒരാളുണ്ട്. അതാരാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതാല അത് അറിഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹിന്റെ മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ ഒരു ആശയം കൂടി എന്തുണ്ട് ഈ പ്രയോഗങ്ങൾ ഇവിടെ അറിയിക്കുന്നത്, മനസ്സിലെ? ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും നേരിയ കൈപ്രയോഗമാണെങ്കിലും ഈ നേരിയ കൈപ്രയോഗം ഇതറിഞ്ഞ ഒരു മേലായ റബ്ബുണ്ട്. ആ റബ്ബിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന്മാർ മരിച്ചാൽ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വളർത്തുന്നത്. അതാണ് മുഫസ്സിരീങ്ങൾ അവിടെ വിശദീകരിച്ച ഒരു കാര്യം. അലാ കുല്ലിൻ, നമ്മൾ പിന്നെ ഈ ഒരു ഇവിടെ തസ്ഫീഫിന്റെ മുത്തസ്ഫീഫീങ്ങളുടെ ഒരു വിഷയമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതിനെ വിശദീകരിച്ചത്. ചില മുഫസ്സിരീങ്ങൾ തത്ഫീഫ് അളവിലും തൂക്കത്തിലും മാത്രമല്ല, ഈ കൊള്ളക്കൊടുപ്പിന്റെ വിഷയത്തിലുള്ള തത്ഫീഫ് നമ്മൾ മനസ്സിലാക്കി, അതെന്താ ഇപ്പൊ തൂക്കി കൊടുക്കുമ്പോൾ അളന്നു കൊടുക്കുമ്പോൾ കമ്മി വരുത്തുക, തൂക്കി വാങ്ങുമ്പോൾ അളന്നു വാങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് വാങ്ങുക എന്നുള്ളതാണ്. ചില മുഫസ്സിരീങ്ങളുണ്ടല്ലോ ഇത് കൊള്ളക്കൊടുപ്പിൽ, കൊള്ളക്കൊടുപ്പിലുണ്ടല്ലോ ഈ ഇരട്ടത്താപ്പ്, ഇതര ഇരട്ടത്താപ്പാണ് ഈ ഇരട്ടത്താപ്പ്, കൊള്ളക്കൊടുപ്പിൽ മാത്രം ഉണ്ടല്ലോ, ബിസിനസ്സിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല, പിന്നെയോ ഇതിന്റെ മേഖല വിശാലമാണ്. അതുകൊണ്ട് തന്നെ പ്രാമാണികരായ പല മുഫസ്സിരീങ്ങളും പറഞ്ഞതുണ്ടല്ലേ ഈ ഇരട്ടത്താപ്പ് ഇപ്പോ മക്കളോടുള്ള പെരുമാറ്റത്തിൽ മക്കൾ തിരിച്ച് മാതാപിതാക്കളുള്ള പെരുമാറ്റത്തിൽ ഇരട്ടത്താപ്പുണ്ട്, തത്ഫീഫുണ്ട്. ചില രക്ഷിതാക്കൾ മക്കളെ നമ്മളെ നോക്കണം എന്നുള്ളതിൽ ഭയങ്കര കണിശക്കാരാണ്, മക്കളെ ഒട്ടും കുറയാൻ പാടില്ല എന്നുള്ളതിൽ കണിശക്കാരാണ്. എന്നാ മക്കളോടുള്ള വിഷയത്തിലോ രക്ഷിതാക്കൾ മുത്തഫിഫീങ്ങളാണ്. മക്കളെ സംരക്ഷിക്കുന്നതിൽ, പരിരക്ഷിക്കുന്നതിൽ തത്ഫീഫ് നടത്തുക, മക്കൾ ഇങ്ങോട്ട് തിരിച്ചു നൽകുന്നതിലോ പൂർണ്ണമായിട്ട് കിട്ടണം എന്നുള്ള വാശി. ഇതേപോലെ നേരെ തിരിച്ചും ചില മക്കൾ വാപ്പി മീൻ തനിക്ക് ഒട്ടും കുറക്കാൻ പാടില്ല എന്നുള്ള നിലപാട് വരാണ്. അത് വലുതായി മീശ വളച്ചിട്ട് വരെ വാപ്പി മീൻ തരേണ്ടത് കൃത്യമായിട്ട് തരണം എന്നുള്ളതിലാണ് ചില മക്കൾ. എന്നാൽ അങ്ങോട്ട് കൊടുക്കുന്ന വിഷയത്തിലോ, അങ്ങോട്ട് കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് അവകാശം നൽകുന്ന വിഷയത്തിൽ തത്ഫീഫാണ്, മനസ്സിലല്ലേ? ഇതേപോലെ പിന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഉണ്ടല്ലോ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആലയുള്ള സംഭവത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം പറയാണ് പിന്നെ ഈ ബഷീർ എല്ലാവർക്കും എന്ത് ചെയ്ത് മക്കളില് ഒരു മകന് പ്രത്യേകം ഹദിയ നൽകി, ഒരു മകന് മറ്റു മക്കൾക്കൊന്നും നൽകിയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ് ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് നുഅ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം സാക്ഷിയാക്കാണ്, എന്തിന് ഇങ്ങനെ ഒരു മകന് കൊടുത്ത് ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് സാക്ഷിയാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയണ എല്ലാ മക്കൾക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് എല്ലാ മക്കൾക്കും കൊടുത്തിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ എങ്കിൽ എല്ലാ മക്കൾക്കും കൊടുക്ക്, ഒരക്രമത്തിന് നീ എന്നെ സാക്ഷിയാക്കല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാണ് നിനക്ക് തിരിച്ചു പുണ്യം ചെയ്യുന്നതിൽ എല്ലാവരും പുണ്യം ചെയ്യണം ഒരുപോലെ ചെയ്യണം നീ ആഗ്രഹിക്കണില്ലേ, അപ്പൊ അദ്ദേഹം പറയണ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ കൊടുക്കുന്ന വിഷയത്തിൽ എന്ത് വേണം, അതേപോലെ നീതി വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിച്ചു. അപ്പോ പിന്നെ മക്കൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ, മക്കളിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കുന്ന വിഷയത്തിൽ എന്തുവരും, തത്ഫീഫ് വരും. ഇതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യന്റെ അവകാശം നൽകുന്നതിൽ ഭർത്താവിന്റെ തത്ഫീഫ് വരും, ഭർത്താവിന് അവകാശം നൽകുന്ന വിഷയത്തിൽ ഭാര്യന്റെ തത്ഫീഫ് വരും. ഭാര്യമാരെ വിചാരിക്കും പിന്നെ മൂപ്പരെല്ലാം ഇങ്ങോട്ട് തരണം, ഇങ്ങോട്ടില്ല. അതേപോലെ തന്നെ ഭർത്താവ് വിചാരിക്കും മൂപ്പത്തേരത്തൊക്കെ ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ടില്ല. അതൊക്കെ എന്താണ്, തത്ഫീഫാണ്, മനസ്സിലായി? ഇത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ, അതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾ ജീവിതത്തിൽ, ഇതേപോലെ തന്നെ നമ്മളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിയുള്ളതായ ഈ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ ഇങ്ങനെത്തതുണ്ടോ അതിലൊക്കെ എന്ത് വരും, തത്ഫീഫ് വരും. അപ്പൊ ഈ വൈനുള്ളിൽ മുത്തഫീഫ് എന്ന് പറഞ്ഞാൽ കേവലം കച്ചവടക്കാരുടെ വിഷയത്തിൽ മാത്രമല്ല, ബിസിനസ്സുകാരുടെ വിഷയത്തിൽ മാത്രമല്ല. ബിസിനസ്സുകാർ ഇവിടെ പ്രധാനിയാണ്. കാരണം എന്താ? അല്ലദീന ഇദക്താൽ വലന്നാസി യസ്തഫൂൻ വൈദാ കാലുഹും വസനുഹും, കയ്യിലും വസനൊക്കെ ഓരോരുത്താണുള്ളത്. പക്ഷേ അത് കേവലം കാണുന്ന ലൗകികമായിട്ടുള്ള അളവ് പാത്രവും അതേപോലെ തന്നെ തൂക്കാൽ പിന്നെ ഉപകരണവും മാത്രമല്ല അവിടെ ഉദ്ദേശം. പിന്നെയോ അവിടെ പിന്നെ കാൽപ്പനികമായിട്ടുള്ള തൂക്കൽ അളക്കലൊക്കെ എന്താണ് അവിടെ ഉദ്ദേശമാണ് എന്ന് പല മുഫസ്സിരികളും പറഞ്ഞത് ശരിയാണ്. അത് ശരിയാണ്. അങ്ങനെ തത്ഫീഫ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് തത്ഫീഫ് നടത്തുന്നത്? അവർക്കാണ് എന്ത്? വൈൽ. അപ്പൊ നമ്മളെല്ലാവരും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് വിഷയം വൈൽ. ഈ തത്ഫീഫിന്റെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ച വൈലുല്ലിൽ മുത്തഫീഫീൻ എന്ന വിഷയം. ഇനി നമുക്ക് ഈ കല്ല ഇന്ന കിതാബിൽ ഫുജ്ജാർ ലഫീ സജീൻ എന്ന് തുടങ്ങിയിട്ടുള്ളത് അടുത്ത ആഴ്ച മുതൽ ഇൻഷാല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.